ഒരു പ്രധാന സംഭവം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന്, അവരെ സഹായിച്ച, അവരുടെ അവിശ്വാസത്തെ മനസ്സിലാക്കി, അവരെ തള്ളിക്കളയാതെ കൂടെ ചേർത്ത്, അവർക്ക് ദൈവവചനം പറഞ്ഞുകൊടുത്ത് വിശ്വാസത്തിൽ ഉറപ്പിച്ച നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ദൈവവചനത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നും താങ്കൾക്കും എനിക്കും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹപ്രദമാക്കുവാനുള്ള ഉപാധി ദൈവവചനമാണ്. ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. കർത്താവ്, ഈ രണ്ട് ശിഷ്യന്മാർ പതറിപ്പോകുന്നത് കണ്ട് അവരോട് ചേർന്ന് നടന്നു. തങ്ങൾ ആകെ പതറിയവരായിരുന്നു. ഒരു കൂട്ടർ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്, വേറൊരു കൂട്ടർ പറയുന്നു അത് സത്യമല്ല എന്ന്. എന്തു ചെയ്യണമെന്നറിയാതെ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് പോകുവാൻ തീരുമാനിച്ചവർ, എന്നാൽ കർത്താവ് അവരോട് കൂടെ നടന്നു, അവരെ ഉപദേശിച്ചു, അവരോട് പറഞ്ഞു എന്താണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവവചനം മനസ്സിലാക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണെന്ന് ക്രിസ്തു പറയുന്നു. അവ രണ്ടും ലളിതമാണെങ്കിലും പ്രാധാന്യമർഹിക്കുന്ന വസ്തുതകളത്രേ. ഒന്നാമത്തെ കാര്യം 25 വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് വേദപുസ്തകത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞു, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നോക്കണം, പാസ്കൽ എന്ന മഹാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യജ്ഞാനം മനസ്സിലാക്കിയെങ്കിലേ വിശ്വസിപ്പാൻ കഴിയൂ, എന്നാൽ ദൈവീക ജ്ഞാനമാകട്ടെ വിശ്വസിച്ചെങ്കിലേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. കൊള്ളാമല്ലേ? മനുഷ്യജ്ഞാനം മനസ്സിലാക്കിയെങ്കിലേ വിശ്വസിപ്പാൻ കഴിയൂ, എന്നാൽ ദൈവീക ജ്ഞാനമാകട്ടെ വിശ്വസിച്ചെങ്കിലേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അവിശ്വാസവും വിമർശന ബുദ്ധിയുമുള്ള ഒരാൾക്ക് വേദപുസ്തകം അടഞ്ഞ പുസ്തകമായിരിക്കുന്നു. അവന് ഏതാനും വസ്തുതകൾ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരാം, എന്നാൽ അതിൻ്റെ തൂത് നഷ്ടമായി പോകുന്നു. നേരെ മറിച്ച് ലളിതമായ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ചില പാവപ്പെട്ട വിശ്വാസികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശനം ലഭിച്ചവരായി തീരുകയും ചെയ്യുന്നു. ഗ്രഹിപ്പാനുള്ള അവൻ്റെ കണ്ണ് തുറക്കുന്നു. കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ ആളുകൾ അന്ധകാരത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും സമയങ്ങളിൽ വെളിച്ചത്തിനും ജീവനും വേണ്ടി തിരുവചനത്തിൻ്റെ താളുകളിലേക്ക് കടന്നു ചെന്നിട്ടുള്ളവരാണ്. ദൈവവചനത്തെ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും മിടുക്കിൻ്റെ ലക്ഷണമല്ല കേട്ടോ. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ മൂഢന്മാരാണ്. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവവചനം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നവരെ വിളിച്ചു, ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. കൗശലം അല്പം കുറഞ്ഞാലും, പരിഷ്കാരമില്ലാത്ത വ്യക്തിയെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും, എന്നെ മൂഢൻ എന്ന് പറയുന്നിടത്തോളം അത് ക്രൂരമല്ല അല്ലേ? നമ്മുടെ കർത്താവ് രണ്ടാമതായി പറയുന്നത് വേദപുസ്തകം മനസ്സിലാക്കുന്നതിന് ദൈവികമായ നടത്തിപ്പ് ആവശ്യമാകുന്നു എന്നാണ്. ഇതിലെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മനുഷ്യബുദ്ധി മാത്രം പര്യാപ്തമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 45 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന്. 1 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് കഴിയാത്ത കാര്യങ്ങളുണ്ട്. അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ. നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വിനയ മനോഭാവത്തോടുകൂടി നാം ദൈവവചനത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ്. താങ്കൾ വേദപുസ്തകം വായിക്കുന്നു എന്നതുകൊണ്ട് മാത്രം താങ്കൾ അത് മനസ്സിലാക്കുന്നു എന്നോ താങ്കൾക്കതറിയാം എന്നോ അർത്ഥമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് താങ്കൾക്ക് യാഥാർത്ഥ്യമാക്കി തരേണ്ടതാണ്. അത് സ്വാഭാവിക മനുഷ്യന്, ഈ ലോകത്തിലെ മനുഷ്യർക്ക് അത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അവിടെയാണ് നമുക്ക് ആത്മീയമായ ആ വിവേചന ശക്തി ആവശ്യമായിരിക്കുന്നത്. അത് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ്. 28 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു, അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. എന്തൊരനുഭവമില്ലേ! തനിക്ക് സ്വന്തമായിട്ടുള്ളവരുമായി കൂട്ടായ്മ ആചരിപ്പാൻ ഉയർത്തെഴുന്നേറ്റ മഹുദ്ധീകരിക്കപ്പെട്ട കർത്താവ് ആഗ്രഹിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവരുമായി മാത്രമേ അവൻ കൂട്ടായ്മ ആചരിക്കുന്നുള്ളൂ. അവൻ മോശയുടെയും പ്രവാചകന്മാരുടെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. മോശയും പ്രവാചകന്മാരും അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അവരുടെ പ്രവചനങ്ങൾ നിവർത്തി വരുത്തുന്നവയായിരുന്നു. അവൻ അവരോടൊപ്പം പാർക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ടായി. മേശയെങ്കിൽ അപ്പം നുറുക്കുമ്പോൾ അവൻ അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. യഥാർത്ഥമായ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു മധ്യത്തിൽ അപ്പം നുറുക്കിക്കൊണ്ട് സന്നിഹിതനായിരിക്കേണ്ടത് അത്യാവശ്യമത്രേ. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ കണ്ണു തുറന്നു. ഇന്ന് നമുക്കുള്ള പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. ആത്മീയ കണ്ണുകൾ തുറക്കാത്തതിനാൽ സത്യങ്ങളെ കാണുവാൻ സാധിക്കാത്ത മനുഷ്യർ തന്മൂലം ജീവിതം നരകതുല്യമായി മുൻപോട്ട് നീക്കുന്നു. 32-33 വാക്യങ്ങളിൽ അത്ഭുതകരമായ ഒരു വർത്തമാനവുമായി അവർ ആ സമയത്ത് തന്നെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, രാത്രി വളരെ വൈകിക്കഴിഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ രാത്രിയിൽ വെളിച്ചം എത്ര കഷ്ടപ്പെട്ടാണ് ലഭിച്ചിരുന്നത്. 7 മൈൽ രാത്രിയിൽ തന്നെ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നല്ല ദൂരമായിരുന്നില്ലേ? എന്നാൽ തങ്ങൾക്ക് ലഭിച്ച സത്യം അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ അവർക്കുണ്ടായ ആ വിഗ്രത, ആ തീഷ്ണത, അതാണ് അവരെ ആ രാത്രിയിൽ തന്നെ യെരുശലേമിലേക്ക് പോകുവാൻ നിർബന്ധിച്ചത്. ഓർക്കണം, ഇവിടെ 2 പാഠം പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത്. 1, അവർ ആദ്യമേ തന്നെ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ഇത്രയും വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പോട്ടെ, കഷ്ടപ്പെട്ടതുകൊണ്ട് കർത്താവിനെ കാണാൻ സാധിച്ചല്ലോ, നല്ല കാര്യം. കർത്താവിൽ നിന്നും കേൾക്കുവാൻ സാധിച്ചല്ലോ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ വേറൊരു പാഠം, സത്യമറിയുമ്പോൾ പിന്നെ അടങ്ങിയിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതറിഞ്ഞിട്ടില്ലാത്തവരെ എങ്ങനെയെങ്കിലും അറിയിക്കുവാനായി പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ തീക്ഷ്ണതയായിരിക്കും. നാം 33 വാക്യത്തിൽ വായിക്കുന്നത്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു എന്ന് 34 വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിമോൻ പത്രോസിന് പ്രത്യേകമായി പ്രത്യക്ഷനായി. കാരണം ചില കാര്യങ്ങൾ അവനിൽ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിരുന്നു എന്ന കാര്യം ഓർക്കുക. കൂട്ടായ്മയിലേക്ക് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് പത്രോസും അവൻ്റെ കർത്താവും തമ്മിലുള്ള ആ സ്വകാര്യവും വ്യക്തിപരവുമായ സംഗതിയായിരുന്നു. 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. നോക്കണേ, ഈ ശിഷ്യന്മാർ തങ്ങളുടെ അനുഭവം വന്ന് പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കൂട്ടം അവിടെ. നാം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയും പ്രതികരണം ഇതുതന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൊക്കെ മനുഷ്യരാണല്ലോ. എന്നാൽ എത്ര ഉന്നതമായ ഒരു കാര്യമാകുന്നു കർത്താവ് ഇവിടെ ചെയ്യുന്നത്. 38-39 വാക്യങ്ങളിൽ അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിനും മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം മാംസവും അസ്ഥിയുമായിരുന്നു, മാംസവും രക്തവും അല്ലായിരുന്നു. അവൻ്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. 40-43 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുക തിന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ ഒരു മനുഷ്യനാണെന്നതിൻ്റെ തെളിവ് അവൻ ആഹാരം കഴിച്ചിരുന്നു എന്നതാണ്. ഇത് ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. 44-45 വാക്യങ്ങളിൽ പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്ന് ഉള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു, എമ്മൗസിലെ ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറന്നു, ഇപ്പോൾ ഈ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. നോക്കണേ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എത്രയധികം സ്നേഹിച്ചിരുന്നു. ഇന്നും അവൻ അതുതന്നെയാണ് നമ്മോട് ഓരോരുത്തരോടും ചെയ്യുന്നത്. അവർ ദൈവവചനം തനിയെ അങ്ങ് വിശ്വസിക്കുകയല്ല ചെയ്തത്. വേദപുസ്തകം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ ബുദ്ധിയും ഹൃദയവും തുറക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ദൈവവചന പഠനം താങ്കൾക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. 46-47 വാക്യങ്ങളിൽ നാം കാണുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ വാക്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന, ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിശാല വീക്ഷണം ശ്രദ്ധിക്കുക. ഭൂലോകത്തെ മുഴുവനായിട്ടാണ് ഇവിടെ വീക്ഷിക്കുന്നത്. ഈ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളവും കടന്നു ചെല്ലേണ്ടതാണ്. അത് എല്ലാ മനുഷ്യനും അറിയേണ്ടതാണ്. 48-49 വാക്യങ്ങളിൽ നാം കാണുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. മനുഷ്യർ ലോകത്തിൽ സാക്ഷ്യം കൊടുക്കുക എന്നതായിരുന്നു കർത്താവിൻ്റെ പ്രവർത്തന രീതി. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നും അവനിൽ വിശ്വസിക്കുന്നത് മൂലം പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് രക്ഷയുണ്ട് എന്നുമുള്ളതാണ് ദൂത്. ആ സാക്ഷ്യം ലോകത്തിന് നൽകുവാൻ ആവശ്യമായ ശക്തി പരിശുദ്ധാത്മാവാണ്. ആ ശക്തി പ്രാപിക്കുവാനായിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അത് പ്രാപിക്കുന്നത് വരെയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിച്ചാൽ അതൊക്കെയും ജഡം കൊണ്ടുള്ള പ്രവർത്തനം മാത്രമാകുന്നു. തുടർന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് നാം കാണുന്നു, 50-51 വാക്യങ്ങളിൽ. അനന്തരം അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. തങ്ങളെ അനുഗ്രഹിക്കുന്ന രീതിയിലാണ് അവസാനമായി ശിഷ്യന്മാർ കർത്താവിനെ കണ്ടത്. അവൻ വീണ്ടും വരുമ്പോൾ ലോകത്തെ ന്യായം വിധിക്കുന്നവനായിട്ടാണ് വരുവാൻ പോകുന്നത്. സഭയെ ന്യായം വിധിക്കുവാനല്ല നമ്മുടെ കർത്താവ് വരുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരവ് അനുഗ്രഹമായിരിക്കും. അവൻ്റെ വരവിനെ വലിയ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നോക്കി പാർക്കേണ്ടതത്രേ. എത്ര സ്നേഹത്തോടെയാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ കരുതിയത്. ഈ സുവിശേഷത്തിലെ ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ കൂടി നോക്കിക്കേ. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു, എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ഇതാണ്. ഈ സുവിശേഷത്തിൻ്റെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് വളരെ അനുഗ്രഹകരമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തന്നോട് ചേർത്ത് അന്ത്യത്തോളം അവരെ കൈപിടിച്ച് നടത്തിയ അനുഭവം. ഇന്നും ദൈവം ഓരോ വ്യക്തികളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ കരുതൽ അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ നയിക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ താങ്കളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ജീവിതത്തെ സ്വയപരിശോധന ചെയ്താട്ടെ. ഈ പുസ്തക പഠനം തീർച്ചയായും താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുന്ന് അവിടുത്തെ വചനത്തിലൂടെ ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ശക്തീകരിക്കുന്ന വിധത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ദൂതനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നഷ്ടപ്പെട്ടവരാകുന്നുവെന്നും എന്നാൽ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാനായി മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അണച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. ഈ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവസ്ഥ